ഇളകാതെ ഇരിക്കേണ്ടതിന് അവനതിനെ ആണികൊണ്ട് ഉറപ്പിക്കുന്നു. നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനുമായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടു കൂടെയുണ്ട്. പ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പുഴുവായി യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതുവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർപോലെയാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. എളിയവരും ദരിദ്രനുമായുള്ളവർ ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരവും കതിരമരും കൊഴുന്ത് ഒലിവൃക്ഷം എന്നിവനോടും, ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻ മരവും പുന്നിയും വെച്ചുപിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തുവെന്നും ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ടറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവീനെന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായങ്ങളെ കാണിച്ചീനെന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. സംഭവിക്കാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ച് അതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ. അല്ലെങ്കിൽ സംഭവിക്കാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. ഞങ്ങൾ കണ്ടു വിസ്മയിക്കേണ്ടതിന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പീൻ. നിങ്ങൾ ഇല്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയുമാകുന്നു. നിങ്ങളെ വരിക്കുന്നവൻ കുൽസിതനത്രേ. ഞാൻ ഒരുത്തനെ വടക്കു നിന്ന് എഴുന്നേൽപ്പിച്ചു, അവൻ വന്നിരിക്കുന്നു. സൂര്യോദയ ദിക്കിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ എന്റെ നാമത്തെ ആരാധിക്കും. അവൻ വന്ന് ചെളിയെ പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ ചവിട്ടും. ഞങ്ങൾ അറിയേണ്ടതിനെ ആദ്യമുതലും അവൻ നീതിമാനെന്ന് ഞങ്ങൾ പറയേണ്ടതിനെ പണ്ടേയും ആർ പ്രസ്താവിച്ചിട്ടുള്ളൂ? പ്രസ്താവിപ്പാനോ കാണിച്ചു തരുവാനോ നിങ്ങളുടെ വാക്ക് കേൾപ്പാനോ ആരുമില്ല. ഞാൻ ആദ്യനായി സിയോനോടെ ഇതാ അവർ വരുന്നു എന്ന് പറയുന്നു. യെരുശലേമിന് ഞാനൊരു സുവർത്ത ദൂതനെ കൊടുക്കുന്നു. ഞാൻ നോക്കിയാറേ ഒരുത്തനുമില്ല. ഞാൻ ചോദിച്ചാറേ ഉത്തരം പറവാൻ അവരിൽ ഒരു ആലോചനക്കാരനുമില്ല. അവരെല്ലാവരും വ്യാജമാകുന്നു. അവരുടെ പ്രവൃത്തികൾ നാസ്തി അത്രേ. അവരുടെ വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യവും തന്നെ. യെശയ്യാവ് 42-ാം അധ്യായം. ഇതാ, ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കിയുമില്ല, തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരികെടുത്തു കളയുകയുമില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചു തീരാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു. അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ, യഹോവയ്ക്കൊരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്തു നിന്ന് അവന് സ്തുതിയും പാടുകയും മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ. ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നാർക്കുകയും ചെയ്യട്ടെ. അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും. ഒരു യോദ്ധാവിനെ പോലെ തീക്ഷ്ണത ജ്വലിപ്പിക്കും. അവൻ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിൽ ആർക്കും, തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. ഞാൻ ബഹുകാലം മിണ്ടാതെയിരുന്നു. ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു. ഇപ്പോഴോ നോവുകിട്ടിയ സ്ത്രീയെ പോലെ ഞാൻ ഞരങ്ങി നെടുവീർപ്പെട്ട് കഥയ്ക്കും. ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവിടെ സസ്യങ്ങളെയെല്ലാം ഉണക്കിക്കളയും. ഞാൻ നദികളെ ദ്വീപുകളാക്കും, പൊയ്ക്കകളെ വറ്റിച്ചു കളയും. ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും. അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞ് ഏറ്റവും ലജ്ജിച്ചു പോകും. ചെകിടന്മാരെ കേൾപ്പീൻ, കുരുടന്മാരെ നോക്കിക്കാണ്മീൻ. എന്റെ ദാസനല്ലാതെ കുരുടനാർ? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ? എന്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവനാർ? പലത് കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല, ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല. യഹോവ തന്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിപ്പാൻ പ്രസ്താവിച്ചിരിക്കുന്നു. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങൾ അടക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളായി പോയി, മടക്കിത്തരിക എന്ന് ആരും പറയുന്നതുമില്ല. നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും? ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ചു കേൾക്കും? യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും ഏൽപ്പിച്ചു കൊടുത്തവനാർ? യഹോവ തന്നെയല്ലയോ? അവനോട് നാം പാപം ചെയ്തു പോയി. അവന്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവന്റെ ന്യായപ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല. അതുകൊണ്ട് അവൻ തന്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു. അത് അവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവർ അറിഞ്ഞില്ല. അത് അവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല. യെശയ്യാവ് 43-ാം അധ്യായം. ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്കു പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്കു പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് അടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്തു നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. കണ്ണുണ്ടായിട്ടും കുരുടന്മാരായും ചെവിയുണ്ടായിട്ടും ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവീൻ. സകല ജാതികളും ഒന്നിച്ചു കൂടട്ടെ, വംശങ്ങൾ ചേർന്നു വരട്ടെ. അവരിൽ ആരത് പ്രസ്താവിക്കുകയും പണ്ട് പ്രസ്താവിച്ചത് കേൾപ്പിച്ചു തരികയും ചെയ്യുന്നു. അവർ നീതീകരിക്കപ്പെടേണ്ടതിന് സാക്ഷികളെ കൊണ്ടുവരട്ടെ. അവർ കേട്ടിട്ട് സത്യം തന്നെ എന്ന് പറയട്ടെ. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുമെന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എന്റെ ശേഷമുണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ. ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദൈവം തന്നെ. ഇന്ന് ഞാൻ അനന്യൻ തന്നെ. എന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആറത് തടുക്കും. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബേലിലേക്ക് ആളയച്ചു. അവരെയൊക്കെയും കൽദേരെ തന്നെ ഓടിപ്പോകുന്നവരായി അവരെ ഘോഷിച്ചുല്ലസിക്കുന്ന കപ്പലുകളിൽ താഴോട്ട് ഓടുമാറാക്കും. ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും രഥം കുതിര സൈന്യം ബലമെന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവർ ഒരുപോലെ കിടക്കുന്നു, എഴുന്നേൽക്കയില്ല. അവർ കെട്ടുപോകുന്നു, വിളക്ക് തിരി പോലെ കെട്ടുപോകുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർഗന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർഗന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. എന്നാൽ യാക്കോബെ, നീ എന്നെ വിളിച്ച് അപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേലെ, നീ എന്റെ നിമിത്തം അധ്വാനിച്ചിട്ടുമില്ല. നിന്റെ ഹോമയാഗങ്ങളുടെ കുഞ്ഞാടുകളെ നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല. നിന്റെ ഹനനയാഗങ്ങളാൽ നീ എന്നെ ബഹുമാനിച്ചിട്ടില്ല. ഭോജനയാഗങ്ങളാൽ ഞാൻ നിന്നെ ഭാരപ്പെടുത്തിയിട്ടുമില്ല. ധൂപനോട് ഞാൻ നിന്നെ അധ്വാനിപ്പിച്ചിട്ടുമില്ല. നീ എനിക്കായി വയമ്പ് വാങ്ങിയിട്ടില്ല. നിന്റെ ഹനനയാഗങ്ങളുടെ മേധസ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടുമില്ല. നിന്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ അധ്വാനിപ്പിക്കുകയും നിന്റെ അകൃത്യങ്ങൾ കൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. എന്നെ ഓർപ്പിക്ക, നാം തമ്മിൽ വ്യവഹരിക്ക. നീ നീതീകരിക്കപ്പെടേണ്ടതിന് വാദിച്ചു കൊള്ളുക. നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു, നിന്റെ മധ്യസ്ഥന്മാരനോട് ദ്രോഹം ചെയ്തു. അതുകൊണ്ട് ഞാൻ വിശുദ്ധ മന്ദിരത്തിന്റെ പ്രഭുക്കന്മാരെ മലിനമാക്കി യാക്കോബിനെ ഉന്മൂലനാശത്തിനും ഇസ്രായേലിനെ നിന്ദയ്ക്കും ഏൽപ്പിച്ചിരിക്കുന്നു. യെശയ്യ 44:4. ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബിയെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്റെ ദാസനായ യാക്കോബിയെ ഞാൻ തിരഞ്ഞെടുത്ത യശൂരനെ നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊരുക്കളും പകരും. നിന്റെ സന്തതി മേലെന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേലെന്റെ അനുഗ്രഹത്തെയും പകരും. അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. ഞാൻ യഹോവയ്ക്കുള്ളവനെന്ന് ഒരുത്തൻ പറയും. മറ്റൊരുത്തൻ തനിക്ക് യാക്കോവിന്റെ പേരെടുക്കും. വേറൊരുത്തൻ തന്റെ കൈമേലെ യഹോവയ്ക്കുള്ളവനെന്ന് എഴുതി ഇസ്രായേലെന്ന് മറുപേരെടുക്കും. ഇസ്രായേലിന്റെ രാജാവായ യഹോവ അവന്റെ വീണ്ടെടുപ്പുകാരനായി സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഞാൻ പുരാതനമായ ഒരു ജനത്തെ സ്ഥാപിച്ചതു മുതൽ ഞാൻ എന്ന പോലെ വിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും എനിക്കു വേണ്ടി ഒരുക്കി വെക്കുകയും ചെയ്യുന്നവനാർ. സംഭവിക്കുന്നതും സംഭവിക്കാനുള്ളതും അവർ പ്രസ്താവിക്കട്ടെ. നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട. പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല. ഞാൻ ഒരുത്തിനെയും അറിയുന്നില്ല. വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം. അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല. അവരുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നതുമില്ല. ലജ്ജിച്ചു പോകുന്നതേ ഉള്ളൂ. ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നിനും കൊള്ളരുതാത്ത ഒരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവനാർ. ഇതാ അവന്റെ കൂട്ടുകാരെല്ലാവരും ലജ്ജിച്ചു പോകുന്നു. കൗശലപ്പണിക്കാരോ മനുഷ്യരത്രേ, അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിൽക്കട്ടെ. അവർ ഒരുപോലെ വെറുത്തു ലജ്ജിച്ചു പോകും. കൊല്ലൻ ഉളിയെ മൂർച്ചയാക്കി തീക്കനൽ വേല ചെയ്ത് ചുറ്റിയെ കൊണ്ട് അടിച്ച് രൂപമാക്കി ബലമുള്ള പുരം കൊണ്ട് പണി തീർക്കുന്നു. അവൻ വിശന്ന് ക്ഷീണിക്കുന്നു, വെള്ളം കുടിക്കാതെ തളർന്നു പോകുന്നു. ആ ശാരി തോത് പിടിച്ച് ഈയക്കോൽ കൊണ്ട് അടയാളമിട്ട് തീ കുളി കൊണ്ട് രൂപമാക്കുകയും വൃത്തയന്ത്രം കൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവൻ അതിനെ മനുഷ്യാകൃതിയില് പുരുഷ കോമളത്വത്തിലും തീർത്ഥക്ഷേത്രത്തിൽ വെക്കുന്നു. ഒരുവൻ ദേവദാരുക്കളെ വെട്ടുകയും തേക്കും കരിവേലും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ട് ഉറപ്പിക്കുകയും ഒരു അശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു. പിന്നെ അത് മനുഷ്യനെ തീ കത്തിപ്പാൻ ഉതകുന്നു. ആദ്യം അവൻ അതിൽ കുറെ എടുത്ത് തീ കായുകയും അത് കത്തിച്ചപ്പം ചുടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിന്റെ മുമ്പിൽ സാഷ്ടാന്തം വീഴുകയും ചെയ്യുന്നു. അതിലൊരംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു, ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു. അങ്ങനെ അവൻ ചുട്ടു തിന്ന് തൃപ്തനാകുന്നു. അവൻ തീ കാഞ്ഞു, നല്ല തീ കുളിർമാറി എന്ന് പറയുന്നു. അതിന്റെ ശേഷിപ്പ് കൊണ്ട് അവൻ ഒരു ദേവനെ ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ, നീ എന്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുന്നു. ഒരുത്തനും ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല. ഒരംശം ഞാൻ കത്തിച്ച കണിലപ്പം ചുട്ട് ഇറച്ചിയും ചുട്ട് തിന്നു. ശേഷിപ്പ് കൊണ്ട് ഞാൻ ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കുമോ? ഒരു മരമുട്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണുമോ? എന്നിങ്ങനെ പറവാൻ തക്കോണം ഒരുത്തനും അറിവുമില്ല, ബോധവുമില്ല. അവൻ വെണ്ണീർ തിന്നുന്നു, വഞ്ചിക്കപ്പെട്ട് അവന്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു. അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുന്നില്ല. എന്റെ വലം കൈയിൽ പോഷിക്കില്ലയോ എന്ന് ചോദിക്കുന്നുമില്ല. യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക. ഇസ്രായേലെ, നീ എന്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എന്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, ഞാൻ നിന്നെ മറന്നുകളയില്ല. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ആകാശമേ ഘോഷിച്ചുല്ലസിക്കാം, യഹോവ ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളെ ആർത്തുകൊള്ളുവേൻ. പർവ്വതങ്ങളും വചനവും സകല വൃക്ഷങ്ങളും ആയുള്ളവേ പൊട്ടിയാർക്കുവേൻ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത ഇസ്രായേൽ തന്നെത്താൻ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആരെന്നോടുകൂടെ ഉണ്ടായിരുന്നു? ഞാൻ ജൽപകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കിയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കിയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ പോഷത്വമാക്കുകയും ചെയ്യുന്നു. ഞാൻ എന്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എന്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. യെരുശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും. ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്ന് കൽപ്പിക്കുന്നു. ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോകാം, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു. കോരേശന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്ന് യെരുശലേം പണിയപ്പെടും. മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടുവെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ബാരക്കുമോർ. സങ്കീർത്തനം 145. എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും, നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്ക് സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവന്റെ മഹിമ അഗോചരമത്രേ. തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീരപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവൃത്തിയുടെ ബലം പ്രസ്താവിക്കും, ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും, നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ, യഹോവ എല്ലാവർക്കും നല്ലവൻ. തന്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. യഹോവേ, നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും, നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. മനുഷ്യപുത്രന്മാരോട് അവന്റെ വീര്യപ്രവൃത്തികളും അവന്റെ രാജ്യത്വത്തിന്റെ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന്, അവർ നിന്റെ രാജ്യത്വത്തിന്റെ മഹത്വം പ്രസിദ്ധമാക്കി നിന്റെ ശക്തിയെ കുറിച്ച് സംസാരിക്കും. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനെയൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹവും സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ടവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവനെയും ഏവരെയും പരിപാലിക്കുന്നു, എന്നാൽ സകല ദുഷ്ടന്മാരെ അവൻ നശിപ്പിക്കും. എന്റെ വാ യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും, സകല ജഡവും അവന്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർസിമോർ.
നമുക്ക് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോ പിതാവിനും പുത്രനും ശുദ്ധുള്ള റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാനാം. ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ നാം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്തോസ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ ആത്മീയ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും സ്വാഗതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരുണയും കൃപയും മൂലം ഒരു ബുധനാഴ്ച പ്രത്യേകിച്ച് അനുഗ്രഹീതമായ നോമ്പിൽ നമ്മെ തന്നെ പരിപൂർണമായി ശരീരവും മനസ്സും കർത്തൃസന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ ദിനം ഒരുങ്ങി ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ തന്ന ആയുസ്സിനും ആരോഗ്യത്തിനെയും അതിനേക്കാൾ ഒരു അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ഒരുക്കി വെക്കുന്ന ഓരോ നിമിഷങ്ങളും പ്രാർത്ഥനയ്ക്കായി ദൈവം തന്ന നിമിഷങ്ങളാണെന്നുള്ള ബോധ്യവും ആ നിമിഷങ്ങളെ ദൈവത്തിന് ഹൃദ്യമായ രീതിയിൽ ഒരു ഉപയോഗപ്പെടുത്തുവാനും അതിൽ കൂടി ഉയരങ്ങളിൽ നിന്നുള്ള അനവരതമായ നൽവരകളെ പ്രാപ്യമാക്കുവാനൊക്കെ ദൈവം നമ്മുടെ ഇടയാക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ വളരെ ആദരവോടെ സ്മരിക്കുകയും ഇപ്പോൾ ഇതിന് സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസനം അത്ര പോലത്തെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൂടെ നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകിച്ച് വന്ന മാമനച്ചൻ, അതുപോലെ വി സി വർഗീസച്ചൻ, അമ്പാനച്ചൻ, ഒന്ന് സക്കറിയ റബ്ബാച്ചൻ, ദൂരം ചാരയമായി സംബന്ധിക്കുന്ന എല്ലാ ആദരണീയ പ്രിയ വൈദികരെയും കന്യമാർദ്ധ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചന്തമാപ്പള്ളിയുടെ അങ്കണത്തിൽ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗവാക്കാകുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഭവനത്തിലും രോഗത്തിലും ശാരീരിക പ്രയാസങ്ങളിലും ഒക്കെ ഇരുന്ന് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ സ്നേഹിതരെയും ദൈവം തന്റെ ബലമുള്ള കരങ്ങളാൽ താങ്ങി എഴുന്നേൽപ്പിച്ച് ശക്തീകരിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 363-ാമത്തെ ഗീതം എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഗീതമാണ്. പരീക്ഷയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ആ പരീക്ഷയ്ക്ക് നമ്മളെ തന്നെ തള്ളിവിടാതെ നിലവിളിക്കുന്ന മനുഷ്യരുടെ മക്കളിലേക്ക് ഇറങ്ങി വരികയും ആ ബലമുള്ള കരങ്ങളിൽ ചേർത്ത് പിടിക്കുകയും കണ്ണിൽ നിന്ന് സങ്കടങ്ങളും ഹൃദയത്തിൽ നിന്ന് ഭയവും വിഹുലതയും ഒക്കെ മാറ്റി ഞാൻ ഒപ്പമുണ്ടെന്നുള്ള ഒരു വലിയ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗീതമാണ് 363-ാമത്തെ ഗീതം. ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം.
എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നത് തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളില വീഴുന്നതു തീയിലല്ല, എന്റെ യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, നടത്തുന്ന ദേശുവത്രേ ഞാനവൻ കരങ്ങളില, നടത്തുന്ന ദേശുവത്രേ ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറി ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ, ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും, ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.
പറയിപ്പിച്ചിട്ടുണ്ടോ? മാമനച്ഛൻ ആരെങ്കിലും ഉണ്ടോ?
പിതാവും പുത്രനും പരിശ്രഹായുമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം നമ്പ്രാൻ പരിശുദ്ധൻ 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 വിവരങ്ങളെ സ്തുതി.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളെ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസൃങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസൃങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റതിങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടാകാൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ
കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാകുളാന്റെ ഇടിയാരോട് കാരണം എന്നും മശിയ രാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ,
ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടനെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രവും എന്നേക്ക് നിനക്കുള്ളു. ആമീൻ.
ആമീൻ.
മറിയമേ നിനക്ക് സമാധാനം.
വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ വയറ്റ് ഫലമായി നമ്മുടെ കർത്താവ് ആയസിന് ചെയ്യാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അല്ലെങ്കിൽ പറയാമേ തബലാന്റെ അമ്മ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും നിന്നെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പറയ്ക്കുമ്പോൾ തന്റെ വിധർവഹ മൂലം ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായ കരുണിവാനും തലേ ആശ്വാസം നൽകുന്നതിനുമായ ദൈവമേ, നിന്റെ വിശുദ്ധ സ്നേഹന്മാരുടെ മേൽ തീനാവുകൾ പോലെ തന്റെ വിശ്വറുഹായെ വസിച്ചതായ സമയത്ത് നിന്റെ മുൻപാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കിയതുകൊണ്ട് നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവെ, പരിശുദ്ധ റുഹായെ കൃപ ഞങ്ങളെയൊക്കെ കൽപ്പിച്ചയക്കണമേൻ. അതിനാൽ ആത്മാവിന്റെ ശരീരത്തിന്റെയും സർവമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മീയ പ്രകാരം നടക്കുകയും ജഡമോഹങ്ങളെ നിവർത്തിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ആത്മീയ നടപടികളിലേക്ക് ഞങ്ങളെ നീ മാറ്റണമേ. ഞങ്ങളുടെ ആഷ്കാലമെല്ലാം വിശുദ്ധിയോടും നീതിയോടും കൂടെ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പാപികളെ അവസാനമില്ലാത്തിനകത്തെ നരകത്ത് ഓർത്ത് ഭയപ്പെടുകയും അന്യായത്തിൽ നിന്നും നിങ്ങളുടെ ഹൃദയങ്ങളെയും വെടിപ്പാക്കുകയും കണ്ണീരുകളാൽ നിങ്ങളുടെ പാവക്കറകളെ കഴുകി കളയുകയും സ്വർഗീയ രാജാവിനെ അനുകൂലപ്പെടുത്തുന്നവൻ അവൻ അവസാന നാളിൽ നിങ്ങൾക്ക് നിത്യാനന്ദം നൽകും. അവൻ എന്നേക്ക് സ്തുതി യോഗ്യമാകുന്നു. സഹോദരങ്ങളെ നമുക്ക് ലഭിച്ച അവസരത്തിൽ അനുദപിക്കാം, കർത്താവിനോട് കരുണ യാചിക്കാം, അല്ലെങ്കിൽ അവസാന നാൾ രാത്രിയിൽ കള്ളനെ പോലെ വരുമ്പോൾ നാം പാപികളായി കാണപ്പെടുകയും കരുണ കൂടാതെ ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. പാപികളുടെ മനസ്സ് തിരുവിനെ ആഗ്രഹിച്ചിരിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ഓശോ കൂല സുബാൻമീൻ അമീൻ.
ത്രിയേക ദൈവത്തിന്റെ അന്യതിരുനാം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. ആദരണീയ വൈദിക സഹോദരങ്ങളെ, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമായ 50 ദിവസത്തെ നോമ്പിന്റെ പ്രാരംഭത്തിൽ നമ്മൾ ചൂടുവെച്ച് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയിലും അതിനേക്കാൾ ഉപരി ആപ്പനിറവിലും നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു നിമിഷങ്ങളാണ് എല്ലാ നോമ്പുകളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നവരാണെങ്കിലും നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും അകമ്പടിയോട് നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പ് കുറെ കൂടെ ആഴമായി നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതും കൂടുതൽ ആർദ്രത ഉളവാക്കുന്നതും ആ ആർദ്രത പ്രത്യാശയുടെയും ചൈതന്യത്തിന്റെ നിറവിലേക്ക് നമ്മൾ നയിക്കുന്നതാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിമിഷങ്ങൾക്ക് മൂല്യമുള്ള നിമിഷങ്ങളെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ നോമ്പിൽ കൂടി കടന്നു പോകുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ആത്മാവിനും ശരീരത്തിനും കുറെ കൂടെ ആത്മീയ നന്മയുടെ ഒരു പ്രത്യേക കൃപയാൽ ആവരണം ചെയ്യപ്പെടുന്ന, പരിശുദ്ധ കൃപയിൽ ആവരണം ചെയ്യപ്പെടുന്ന ഒരു വലിയ നിമിഷങ്ങളാണ് നോമ്പിന്റെ ദിവസങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള ദിവസങ്ങളെക്കാളിലും മറ്റേത് നിമിഷങ്ങളെക്കാളിലും നമ്മുടെ ജീവിതത്തിലെ മൂല്യമേറിയ നിമിഷം നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സുകളെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മൾ ഇടയാക്കുന്നു. പ്രത്യേകിച്ച് നോമ്പും പ്രാർത്ഥനയും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ സാധാരണ ദിനങ്ങളെക്കാൾ കൂടുതൽ ഫൈറ്റ് ചെയ്യേണ്ട നിമിഷങ്ങളാണ്. നോമ്പ് നോക്കുക എന്ന് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം സാധാരണ നിമിഷങ്ങളെക്കാളിലും നമ്മൾക്ക് ഒരുപാട് പൈശാചികമായിട്ടുള്ള പ്രേരണയും ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, വെച്ചാൽ സാധാരണ ദിവസം വിശക്കുന്നു, പക്ഷെ നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ നേരം കൂടി ഭയങ്കര വിശപ്പാണ്, എവിടുന്ന വരുന്നതെന്ന് അറിയത്തില്ല. അത് സത്യമാണ്. അപ്പൊ നമുക്കിങ്ങനെ പ്രലോഭനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മളെ കൂടുതൽ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ഈ ലോകത്തിൽ ജീവിക്കാൻ നമ്മൾ എക്യുപ്പ് ചെയ്യുന്നത്, അതിനെ ധൈര്യപ്പെടുത്തുന്നത് നമ്മുടെ ഈ നോമ്പ് അനുഷ്ഠാനങ്ങൾ. ഈ ഭക്ഷണത്തിനേക്കാൾക്ക് ഉപരിയായിട്ട് പലപ്പോഴും നമ്മളെ വീഴ്ത്തുന്ന ഈ ലോകത്തിലെ ചിന്തകൾ ശക്തമാണ്. പലപ്പോഴും ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന, അതിനേക്കാൾ ഉപരി ദൈവത്തെ സംശയത്തോടെ നോക്കി കാണിക്കാൻ ഇടയവരുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാടുണ്ടാകുന്ന ഈ നോമ്പിന്റെ ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ചില നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന സങ്കടം ഭയങ്കരമാണ്. സാധാരണ മനുഷ്യരെക്കാളിലും ശരിക്കും 73 സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് നൽകുന്ന ഉൾക്കാഴ്ച സത്യമാണ്. ഒരു മനുഷ്യന് ദൈവത്തെപ്പറ്റിയുള്ള തിരിച്ചറിവ് അവിടെ പറയുന്നുണ്ട്. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകും നിശ്ചയം, എന്നാൽ എന്റെ കാലിൽ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദൈവം നല്ലവനാണ്, വിളിക്കുന്നവരൊക്കെ ഗുണമുള്ളവനാണെന്ന് പറഞ്ഞിട്ട് പറയാൻ, പക്ഷെ ഞാൻ അങ്ങനല്ല, എന്റെ കാലുകൾ ഇടറി, ഞാന് എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിയും പോയി. അയാള് തന്നെ പറയുന്നുണ്ട്, അതിന്റെ കാരണം സ്വന്തം ജീവിതത്തിലെ പരിമിതിയല്ല, സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെക്കാൾ ഉപരിയായി അയാളെ ഭരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ അത് തെറ്റൊന്നുമല്ല, അവനെ ആ അസാഫിന്റെ സങ്കീർത്തനമാണ്, ആ ചിന്താഗതിയെ നമുക്ക് താഴ്ത്തിക്കെട്ടാണ് നോക്കുകയല്ല. കാരണം നമ്മൾ ദൈവസന്നിധിയിലും നോമ്പിലും വിശുദ്ധിയിലൊക്കെ ജീവിക്കുമ്പോൾ ചില പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം അതിന് വിപരീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് താങ്ങാം. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഇത്തരം രീതിയിൽ അല്ലാഞ്ഞിട്ടും അവർക്ക് ലഭിക്കുന്ന ചില സ്വസ്ഥത കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് നമ്മുടെ വേദനകളെക്കാൾ മറ്റു ശരീരത്തിന്റെ വേദനകളേ ഉള്ളൂ. പക്ഷെ ഇത് മനസ്സ് മുറിപ്പെടുന്നത് അന്നേരമാണ്. പക്ഷെ ആ മുറിവുകൾക്ക് ഒരു സമാനത കണ്ടെത്തുന്നത് ഇതിന്റെ അവസാനം പറഞ്ഞുകൊണ്ടാണ്. അവസാനം ഇതിന്റെ സത്യത്തെ ഉൾക്കൊള്ളാൻ എനിക്ക് പ്രയാസം തോന്നിയപ്പോൾ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പുതിയൊരു ഉൾക്കാഴ്ച കിട്ടി. അവിടെയാണ് ഞാൻ ഇവിടാണെന്നും ഞാൻ ഇതുവരെ അസൂയപ്പെട്ട മനുഷ്യൻ എവിടാണെന്നും അവിടെ വെച്ചാണ് ഞാൻ ബോധ്യപ്പെട്ടത് എന്റെ മുറിവുകളാണ് ഒരുപക്ഷെ മറ്റുള്ളവൻ അനുഭവിക്കുന്ന സുഖത്തെക്കാൾ ഏറ്റവും സുഖമുള്ളതും ഒരു ദൈവിക സ്പർശനത്തിനും അതിനേക്കാൾ ഉപരി സന്തോഷത്തിനും ദാനമായി തീരുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തരം ചില ചിന്തകളാണ്. ആ ചിന്തകൾ നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് അസാധ്യമായ ഔന്നി ഹൃദയത്തിന്റെ വിശ്വാസത്തിന്റെ ദൈവഭക്തിയുടെ ഔന്നിത്യത്തിന്റെ മേഖലയിലേക്കാണ്. ഇപ്പൊ ഞാൻ ആമുഖമായിട്ട് ഇത് ഓർപ്പിച്ചെന്നുള്ളൂ. നോമ്പിന്റെ ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രലോഭനങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഈ നോമ്പ് നമ്മൾ കൂടുതൽ കരുത്തേകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഇത് ദൈവജന ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം ഞാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടത് പ്രിയപ്പെട്ട ബെന്യേച്ചനെയാണ്. ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗമാണ്. വാസ്തവത്തിൽ ഞാൻ മറ്റൊരു അച്ഛനെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്നലെ വൈകിട്ട് ലഭ്യമാകാത്തത് കൊണ്ട് ഇത് രാവിലെയാണ് ഞാൻ അച്ഛനെ മെസ്സേജ് ചെയ്തത്. ഒരുപാട് തിരക്കുകൾ അച്ഛൻ ഉണ്ടായിരുന്നിട്ടും ഒരുപക്ഷെ സാധാരണ അച്ഛൻ നല്ല രീതിയിൽ ദൈവജന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. പക്ഷെ അന്ന് അച്ഛന് ചിന്തിക്കാൻ പോലും സമയം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ ആവശ്യപ്പെട്ടപ്പോഴും മടി മൂടാതെ പ്രിയപ്പെട്ട അച്ഛൻ ഇതിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം താല്പര്യം കാണിച്ചതിൽ ഒരുപാട് നന്ദിയും സ്നേഹവും പ്രിയപ്പെട്ട അച്ഛനോട് അറിയിക്കുകയും ചെയ്യുന്നു. അച്ഛന് അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ സേവനം അനുഷ്ഠിക്കുന്ന അച്ഛനാണ്. അച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത്, നോമ്പിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതുപോലെ തന്നെ മലങ്കര സഭയുടെ സഭാരത്നം എന്നുള്ള ഏറ്റവും വിശേഷിക്കപ്പെട്ട അഭിയന്ന വസാത്തിരുമേനയുടെ ഓർമ്മയാണ് 16-ാം തീയതി. ഒരുപക്ഷെ ഞങ്ങളെ പോലെ ശിഷ്യന്മാർക്ക് അത് ഒരിക്കലും മറക്കാൻ, അല്ലെങ്കിൽ സഭയ്ക്കൊരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ശ്രേഷ്ഠ പിതാവാണ് അഭിയന്ന ഡോക്ടർ ഗീവറി കൃഷ്ണ വസാത്തിരുമേനി. എപ്പോഴും ഒരുപക്ഷെ ഞങ്ങൾ ജീവിച്ചിരുന്ന അല്ല വർത്തമാന ലോകത്തിൽ ഇത്ര സാമൂഹിക പ്രതിബദ്ധത സ്വന്തം ജീവിതത്തിൽ കാണിക്കുകയും അത് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മറ്റാളുകളെയും അധികം പേരില്ല. അദ്ദേഹത്തിന്റെ ഓരോ ശ്വാസവും പാവപ്പെട്ടവരെ ഉദ്ധരിക്കുവാനും കഷ്ടപ്പെടുന്നവരെ രക്ഷപ്പെടുത്താനും അദ്ദേഹത്തിന് ആരൊക്കെ പണം കൊടുത്തിട്ടുണ്ടോ ആ പണം മുഴുവൻ അതിന്റെ എണ്ണമോ തൂക്കമോ വലിപ്പമോ ഒന്നും നോക്കാതെ മറ്റുള്ളവർക്ക് ഒരു മടിയും കൂടാതെ ഭാവിച്ചു കൊടുത്ത് ഏറ്റവും ലളിതമായ ജീവിതം നയിച്ച് നമ്മുടെ മുമ്പിലൊക്കെ ഒരു മെത്രാപ്പോലീസ് അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠ പിതാവ് എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു കൊടുത്ത ഒരു വലിയ സ്ഥാനമാണ്. ഒരുപക്ഷെ പലപ്പോഴും ഒരുപാട് ആഡംബരത്തിൽ ജീവിക്കാനൊക്കെ ഉള്ള ആഗ്രഹം ഒരു വിഗ്രഹം തോന്നുമ്പോൾ അതല്ല യഥാർത്ഥ ജീവിതമെന്ന് മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ഇതുപോലുള്ള പിതാക്കന്മാരുടെ മുഖം മനസ്സിലൊന്ന് മിന്നി മാറുമ്പോഴാണ്. അവരുടെ സാന്നിധ്യം തന്നെ നമ്മുടെ ചിന്താഗതികളെ സമഗ്രമായി സമൂലമായിട്ട് മാറ്റുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പിതാക്കന്മാരെയൊക്കെ സഭയ്ക്ക് സമൂഹത്തിന് ലഭിച്ചത് തന്നെ ഒരുപക്ഷെ നമ്മുടെ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ ജീവിതത്തിന്റെ ദർശനം അവരിൽ ഇന്ന് ഉണ്ടാക്കിയ സാധ്യത അനേക മനുഷ്യരെ ആ ദർശനത്തിലേക്ക് നയിക്കാൻ ഇടയാക്കുന്നു എന്ന് മാത്രമല്ല നമുക്കൊക്കെ ഒരു വലിയ പ്രാർത്ഥനയുടെ മധ്യസ്ഥതയുടെ സാധ്യതയായി ആ പരിശുദ്ധ പിതാവ് നിലനിൽക്കും എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്. ആ പിതാവിന്റെ ഓർമ്മ നമുക്ക് കോട്ടയാകട്ടെ. അതോടൊപ്പം തന്നെ മഞ്ഞരിക്കര ദയറായിൽ കബറടക്കപ്പെട്ടിരിക്കുന്ന ഏലിയാസ് തൃതീയൻ പാത്രിക സ്ലാവായുടെ ഓർമ്മയാണ്. ആ പരിശുദ്ധ പിതാവിനെയും പ്രത്യേകമായിട്ട് സ്മരിക്കുകയും ആ പിതാവിന്റെ മനസ്സ് അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം നോമ്പിന്റെ ആദ്യത്തെ ശനിയാഴ്ച സഭയിലെ ഏറ്റവും ശ്രേഷ്ഠരായ രണ്ട് വിശുദ്ധരെ നമ്മൾ ഓർക്കുകയാണ്, സെയിന്റ് എഫ്രയീം അതുപോലെ തന്നെ തിയോദോറസ്. സെയിന്റ് എഫ്രയീം വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്, നമ്മുടെ പ്രാർത്ഥനകളല്ല എഫ്രയീമിന്റെ ഒരു പക്ഷേ പ്രാർത്ഥനകളൊക്കെ അദ്ദേഹം രൂപപ്പെടുത്തിയതിന്റെ പിന്നില് അദ്ദേഹം നേരിട്ട അദ്ദേഹം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയ ഭീകരമായ ആത്മീയ പോരാട്ടങ്ങൾക്ക് എതിരെയായിരുന്നു. കാരണം ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മാതാവിന്റെ ദൈവമാതാവെന്നുള്ള ചിന്തകളെയൊക്കെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ശ്രമിച്ച പൈശാചിക ചിന്തകൾക്കെതിരെ തനിക്ക് മൺമറഞ്ഞു പോയ ശിഷ്യന്മാരുടെയും പിതാക്കന്മാരുടെയൊക്കെ ആത്മീയ ദർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഗാനരൂപത്തിലും ആ ദൈവശാസ്ത്രങ്ങളെ മനുഷ്യന് ഹൃദ്യമായ രീതിയിൽ ഉൾക്കൊള്ളത്തക്കവണ്ണം പ്രാർത്ഥനകളൊക്കെ ഒരുപക്ഷെ അവരുടെയൊക്കെ അറിവും ജ്ഞാനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും അവരുടെ സമീപത്തോലും എത്തുകയല്ല. അത്രമാത്രം ക്രിസ്തു എന്ന സത്യത്തിൽ ജീവിതത്തെ ലയിപ്പിച്ചിട്ടുള്ള വിശുദ്ധ പിതാക്കന്മാരാണ്. ആ തിയോദോറസ് രക്തസാക്ഷിത്വ മരണം പ്രാപിച്ച പിതാവാണ്. ഈ പിതാക്കന്മാരുടെയൊക്കെ ഓർമ്മ നമുക്ക് അനുസ്മരിക്കാം. ആ ഓർമ്മയിലാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത്. ഈ നോമ്പൊക്കെ നമ്മളെ ഭക്തിയോടെ കൊണ്ടാടുമ്പോഴും ഈ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയും ദൈവശാസ്ത്ര ബോധവും നമ്മുടെ വിചാരങ്ങളെയൊക്കെ ഒരുപാട് യുണീക്കായിട്ട് കൂടുതൽ ദൈവത്തെ ഹൃദയം കൊണ്ട് ശരീരം കൊണ്ടും അറിയത്തക്ക വണ്ണം കൊണ്ടെത്തിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ പിതാക്കന്മാരുടെയൊക്കെ കാലടികളെ പിൻപറ്റിക്കൊണ്ട് ഇവരുടെയൊക്കെ ഓർമ്മകളെ അനുസ്മരിച്ചുകൊണ്ട് നമുക്കും ഈ ആത്മീയ ജൈത്രയാത്ര നടത്താം. അതിന് നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന സുവിശേഷ ഗീതങ്ങളിൽ നിന്ന് അനുതാപത്തിന്റെ ഗീതം ദീപോപാ സമർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട വലിയച്ഛൻ ദീപിക്കുന്നതായിരിക്കാം. 187-ാമത്തെ ഗീതം കർണക്കടലെ ഞാൻ നോക്കും എന്നുള്ള ഗീതത്തിന്റെ ഏതാനും ഭാഗം നമുക്ക് പാടാം. നോക്കടമൻ ദുരിതം നാദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു ശരണമെനിക്കില്ല വൈദ്യന്മാർക്കൽ ഞാൻ പോയി അവരൗഷധമെല്ലാം ചെയ്ത് ഇല്ലൊരു ഗുണവും എന്താണമോ കഠിനം നൽവൈദ്യ നിന്നെയും ഔഷധ ഗുണവും ഞാൻ കേട്ടു നിങ്ങൾ വരുന്നോ സുഖമേൽക്കും നൂനം എൻ പാപത്തിൽ ഞാൻ ഇടയാകരുതയ്യോ നാഥ എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടും നീപ്പോ ആജവോ പാടോ ചങ്ങാലിയോ തുറുപ്രാവിൻ കുഞ്ഞുങ്ങളയോ ായി പ്രാർപ്പിക്കുന്നില്ല ചെവോൻ തൻ ഭവനെ വന്ന പാവിനി സ്ത്രീ പോലിരുതുള്ളി കണ്ണീ കണ്ടൻ മേദയതോ നണമേ
തിരുജനകൻ സ്നേഹ താലും മാതാപിൻ പ്രാർത്ഥനയാലും ഹല്ലേലൂയ പൊറുക്കണമൻ പിഴകൾ.
തിരുവചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം അന്ന് ബെന്യേശനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
സ്ത്രീയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വീട്ടൊരിക്കൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവജനം ധ്യാനിക്കുവാൻ കിട്ടിയ ഈ അവസരത്തിനായിട്ട് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അല്പസമയം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തായി സുവിശേഷം 26:39-39 സെയിന്റ് മാത്യു ചാപ്റ്റർ 26:39. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഒലിവുമലയിലെ കർത്താവ് തന്റെ ക്രൂശീകരണത്തിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കുവാൻ പോകുന്ന സമയത്തെ ഒരു വാക്യമാണ്, എല്ലാവർക്കുമുള്ള സുപരിചിതമായ വാക്യമാണ്. അവിടെ പറയുന്നത് ഇംഗ്ലീഷില്, ഓ മൈ ഫാദർ, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, ലെറ്റ് ദിസ് കപ്പ് പാസ് ഫ്രം മീ, നെവർതലെസ് നോട്ട് ആസ് ഐ വിൽ ബട്ട് ആസ് യു വിൽ. ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, നീ ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് സ്നേഹിതരെ, നോമ്പിന്റെ അവസാന ഭാഗത്ത് വരുമ്പോഴ് നമ്മള് ക്രൂസിഫിക്ഷൻ, കർത്താവിന്റെ ക്രൂശീകരണം, ഉയർപ്പ് എല്ലാം നമ്മള് കമ്മെമറേറ്റ് ചെയ്യുന്ന, ഓർമ്മിക്കുന്ന അവസരങ്ങളാണ്. ഇവിടെ ദൈവഹിതം എന്താണ്? കർത്താവ് താനും പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ. പൗലോസ് അപ്പോസ്തലം പറയുന്നുണ്ട്, റോമർക്കെതിരെ ലേഖനം 12:2 പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതമിന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. ദൈവഹിതം എന്താണ് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ടവിടെ. നമ്മള് വെഡിങ് കാർഡ് അടിക്കുമ്പോഴേ അതിനകത്ത് വെക്കും DV, അതായത് ലാറ്റിൻ വേർഡാണ് ഡിയോ വൊളിയുറ്റ്, ഇഫ് ഗോഡ് വിൽസ്, ദൈവഹിതമായ. ഇപ്പൊ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ദൈവഹിതം അറിയുക എന്നത്. നമ്മുടെ ജീവിതത്തില് പലതരത്തിലുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടി വരുമ്പോൾ അവിടെയൊക്കെ ദൈവഹിതം എന്താണെന്ന് അറിയുന്നത് നമുക്കൊരു വലിയ പ്രശ്നമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീവിതത്തിലെ സന്ദർഭങ്ങളില് പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വരുമ്പോഴ് അവിടെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ദൈവഹിതം എന്താണ് ഇതിനെപ്പറ്റി. ചിലര് വളരെ മിനിമൈസ് ചെയ്ത് വളരെ ലാഘവത്തോടെ ദൈവഹിതം ഇന്നെന്ന് പ്രഖ്യാപിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡില് കിടക്കുന്ന സ്വന്തം തീരുമാനങ്ങളാണ് ദൈവഹിതമായിട്ട് രൂപാന്തരപ്പെടുന്നത്. മറ്റേ ചിലര് പലപ്പോഴും നമുക്ക് കാണാം ലാഭകരമായിട്ടുള്ള എല്ലാ കാര്യവും അതിനൊക്കെ ദൈവഹിതത്തിന്റെ പരിവേഷം ചേർത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. പലരും അങ്ങനെ വേറൊരു കുറച്ചു പേരാണെങ്കിൽ ജീവിതത്തിലെ പ്രയാസം കുറഞ്ഞതും എളുപ്പമായ എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചിട്ട് അത് ദൈവഹിതമാണെന്ന് പറയും. അപ്പൊ ഓരോരുത്തരുടെയും ജീവിതത്തില് ദൈവഹിതം ഇന്നെന്ന് പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ പലതും അവരവരുടെ സൗകര്യത്തിനും ലാഭത്തിനും വേണ്ടിയുള്ളതാണെന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്തത്. അവരെ നമ്മളൊക്കെ സ്വന്തമായിട്ട് വളരെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ദൈവഗതം കണ്ടുപിടിച്ചെന്ന് പറയുകയും ക്ലെയിം ചെയ്യുകയും അവകാശപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ ഇമാതിരി ഈ രീതിയിലുള്ള പല തീരുമാനങ്ങളും നമ്മൾ വീണ്ടും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ, അവിടെയൊക്കെ നമ്മുടെ സ്വാർത്ഥത അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് കാര്യങ്ങളെടുത്ത് നോക്കിയാൽ നമ്മൾ ചിന്തിച്ചൊക്കെ മനസ്സിലാവും, അവിടെയൊക്കെ നമ്മുടെ സ്വാർത്ഥത ഇവിടെ ഇതിനകത്തല്ല. കാരണം ദൈവഗതം എന്ന് പറയുന്നത് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു ബ്ലൂ പ്രിന്റ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇന്നതിന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണമെന്നും പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള പല തീരുമാനങ്ങളെയും നമുക്ക് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ ചിന്തിക്കാൻ പോലും നമുക്ക് ചോദ്യം ചെയ്യാൻ പോലും നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല പലപ്പോഴും. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവഹിതം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു സംഗതിയാണ്. ലോക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ വിവിധ കാലഘട്ടങ്ങളിലെ ഓരോരുത്തരെ ദൈവഹിതമെന്ന് കരുതി പ്രവർത്തിച്ച കാര്യങ്ങള്, എടുത്ത തീരുമാനങ്ങള് ഇന്ന് നാം നോക്കുമ്പോൾ അത് പോഷത്വമായിട്ട് നമുക്ക് കാണും. അപ്പൊ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവഹിതം എന്നുള്ളത് കാലത്തിനുള്ളിലും സമയത്തിനുള്ളിലും ഒതുക്കി നിർത്താനായിട്ട് കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ചരിത്രത്തിൽ കുരിശുയുദ്ധം. കുരിശുയുദ്ധത്തിന് ശേഷമാണ് ക്രിസ്ത്യാനിറ്റി വാസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ക്രൂവൽ റിലിജിയൻ ഇൻ ദ വേൾഡ്. കാരണം കുരിശുയുദ്ധത്തിന് വേണ്ടിയിട്ട് ആയുധവുമായി പുറപ്പെട്ടവര് ക്രിസ്ത്യാനികളാണ് പോയത്. അതെല്ലാം പരിപൂർണമായ ദൈവഹിതമാണെന്ന് വിശ്വാസത്തോടെയാണ് കുരിശുയുദ്ധത്തിന് പോകുന്നത്. അക്രൈസ്തവരായ എല്ലാരെയും കൊല്ലണം. നമ്മൾ കേട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പീറ്റർ ദ ഹെർമിറ്റ് അദ്ദേഹത്തിന്റെ ആവേശോജ്ജ്വലമായ പ്രസംഗം കുരിശുയുദ്ധത്തിന് വേണ്ടി ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്നതായിട്ട് നാം പഠിക്കുന്നുണ്ട് ഹിസ്റ്ററിയിൽ. അപ്പം അവിടെ നിന്ന് കൂടിയിരുന്ന എല്ലാ ക്രിസ്ത്യാനികളും അതെല്ലാം ദൈവേഷ്ടമാണെന്ന് ഉത്സാഹഭരിതരായിട്ട് ഏറ്റുപാടുകയാണ് ചെയ്യുന്നത്. അന്ന് വിശുദ്ധ നാടുകള് അന്യജാതികളിൽ നിന്ന് ആയുധമെടുത്ത് അവരെയെല്ലാം കൊന്ന് വെട്ടിപ്പിടിക്കുന്നത് ദൈവേഷ്ടമാണെന്ന് പൂർണമായി നമ്മൾ വിശ്വസിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് ദൈവഹിതമാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തില് അന്നത്തെ മതപരമായ ചുറ്റുപാടില് അതാണ് ശരിയെന്ന് ക്രിസ്ത്യാനികൾക്ക് തോന്നി. ചരിത്രത്തിൽ അതുപോലെ തന്നെ ചാൾസ് ഒന്നാമൻ എന്ന രാജാവിനെ ബ്രിട്ടനില് എക്സിക്യൂട്ട് ചെയ്യുകയാണ് 1649. അപ്പൊ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത്, ആ രാജാവിനെ തൂക്കിക്കൊല്ലുന്നത് ദൈവഹിതമാണെന്ന് കേണൽ ഹച്ചിൻസൺ പ്രാർത്ഥനാപൂർവം തീരുമാനിക്കുന്നതായിട്ട് ചരിത്രത്തിൽ കണ്ടു. ഇവിടെയും പറയുന്നുണ്ട് പ്രാർത്ഥനാപൂർവമാണ് ദൈവഹിതം കണ്ടെത്തിയത്. അപ്പൊ ചാൾസ് ഒന്നാമന്റെ ഭരണപരമായ കാര്യങ്ങൾ പ്രവൃത്തികളൊന്നും നീതീകരിക്കാനാവില്ല. ഏകാധിപത്യപരമായ രാജവാഴ്ച ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷുകാർക്ക് അത് സഹിക്കുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. ഈ അദ്ദേഹത്തിന് രാജാവിന്റെ തല പരസ്യമായി വെട്ടുന്നതിനെ എല്ലാവരും ന്യായീകരിക്കുകയാണ്. അത് ദൈവഹിതമാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. അത് കഴിഞ്ഞ് ചരിത്രം പറയുന്നുണ്ട് ഒലിവർ ക്രോംവെൽ പല യുദ്ധങ്ങൾ നടത്തി, അനേകം കൂട്ടക്കൊലകളുണ്ടായി. അങ്ങനെയുള്ള വിജയങ്ങൾക്ക് ശേഷം ശത്രുവിന്റെ തലകൾ അരിഞ്ഞിട്ടിരിക്കുന്ന യുദ്ധക്കളത്തിൽ മുട്ടിൽമേൽ നിന്നുകൊണ്ട് അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുക. ഒളിവർ ക്രോംവെൽ വിശ്വസിക്കുന്നത് അത് ദൈവഹിതമാണ്, താൻ ചെയ്യുന്നതെല്ലാം ദൈവഹിതമാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇവിടെയാണ് ദൈവഹിതം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത്. യൂണിവേഴ്സിറ്റിയിൽ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ചരിത്രത്തിൽ പറയുന്നത് ആംഗ്ലിക്കൻ വിശ്വാസാചാരങ്ങൾ അനുഷ്ഠിക്കാത്തവരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കുന്നത് ഗ്ലാഡ്സ്റ്റൺ കാണുമ്പോൾ എഴുതിയൊക്കെയാണ്, അത് ദൈവഹിതമാണ്. അന്നത്തെ കാലാവസ്ഥയില്, അന്നത്തെ പശ്ചാത്തലത്തില് എല്ലാവരും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ദൈവഹിതമെന്ന് കരുതുകയാണ്. അപ്പോൾ ഓരോ കാലത്ത് നടന്നിട്ടുള്ള ഇങ്ങനെയുള്ള ക്രൂരതകൾ പലതും ദൈവഹിതമായിട്ടൊന്ന് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും അത് ദൈവഹിതമല്ല എന്ന്. അപ്പൊ ചിലപ്പോഴും നിലവിലിരിക്കുന്ന പല കാര്യങ്ങളും ഇത് നമ്മൾ ചുറ്റുപാടും നമ്മൾ അനുഷ്ഠിച്ചു പോകുന്നതും നമ്മൾ ചെയ്യുന്നതും നമ്മുടെ മക്കൾ ചെയ്യുന്നതും ഇതൊക്കെയും ദൈവഹിതമെന്ന് നമുക്ക് തോന്നിയേക്കാം. സഭ ചെയ്യുന്നത് അതൊക്കെ ദൈവഹിതമാണെന്ന് തോന്നിയേക്കാം, പക്ഷെ അതെല്ലാം സങ്കുചിതമായ ഒരു വീക്ഷണമാണ്. എല്ലാ പല ആൾക്കാരും നാം ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ദൈവഹിതത്തെ അതാത് കാലത്ത് വ്യവസ്ഥിതിയുമായിട്ട് പശ്ചാത്തലവുമായിട്ട് സാഹചര്യവുമായിട്ട് അനുരൂപപ്പെടുത്തിയാണ് ചിന്തിക്കുന്നത്. അപ്പം അത് യഥാർത്ഥ ദൈവഹിതം അറിയുന്നതിന് നമ്മെ സഹായിക്കയില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്നും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ദൈവഹിതം എന്ന് ഉള്ള കാര്യം. എപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് മുമ്പിൽ വരികയാണ് ദൈവഹിതമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യകത. നമ്മൾ കേട്ടിട്ടുണ്ട് അടിമക്കച്ചവടം ദൈവഹിതമായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന എത്രയോ ക്രൈസ്തവ ഭക്തന്മാരുണ്ടായിരുന്നു ഈ അമേരിക്കയില്. അപ്പം നിലവിൽ നിന്ന് വ്യവസ്ഥിതിക്കപ്പുറം ഈ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുവാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ അന്ന് യുവാവായ ഏബ്രഹാം ലിങ്കന്റെ വീക്ഷണഗതി വളരെ വ്യത്യസ്തമായിരുന്നു. അടിമക്കച്ചവടം നടക്കുന്ന ചന്തയിൽ നോക്കിയിരുന്ന ലിങ്കൻ പറഞ്ഞു, ഇഫ് എവർ ഗോഡ് ഗിവ് മീ എ ചാൻസ് ഐ വിൽ സ്റ്റോപ്പ് ദിസ് സ്ലേവർ. എന്നെങ്കിലും ദൈവം എനിക്കൊരു അവസരം തന്നാൽ ഞാൻ ഈ അടിമക്കച്ചവടം എന്നേക്കുമായി നിർത്തും. ഞാനിതിനെതിരെ ദൈവത്തോട് ചേർന്ന് ഞാൻ പോരാടും. അതിനെതിരെ ഞാൻ ആഞ്ഞടിക്കുക ചെയ്യും. അപ്പം നിലവിലിരുന്ന ദൈവഹിതം അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ദൈവഹിതം കാണുവാൻ വളരെ കുറച്ചു പേർക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. നാം ഇപ്പോഴും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ വ്യവസ്ഥിതിക്കും സാഹചര്യത്തിനും അപ്പുറമായി ദൈവഹിതത്തെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം. നാം ഇന്ന് കാണുന്നതൊക്കെ നാം ഇടപെടുന്നതൊക്കെ എവിടെയാണെങ്കിലും സഭയിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അതൊക്കെയും ദൈവഹിതമെന്ന പേരിൽ സ്വയം തൃപ്തിയിൽ കഴിയുന്നവരാണ് അല്ലെങ്കിൽ സ്വയം തൃപ്തരായിട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നാം. അപ്പോൾ ജീവിതം നമുക്ക് വളരെ എളുപ്പകരവും സന്തോഷകരവുമായിട്ടൊക്കെ തോന്നും. അപ്പം ഇതിനെ പറ്റി പറയുന്നുണ്ട്, ഒരു ഇംഗ്ലീഷിലെ ഒരു സെയിങ് ഉണ്ട്, ദ റിച്ച് മാൻ ഇൻ ഹിസ് കാസിൽ, ദ പൂർ മാൻ അറ്റ് ഹിസ് ഗേറ്റ്, ഗോഡ് മെയ്ഡ് ദം ഹൈ ഓർ ലോ ആൻഡ് ഓർഡേർഡ് ദെയർ എസ്റ്റേറ്റ്സ്. വളരെ സംതൃപ്തി നൽകുന്ന ഒരു വാക്യമാണ്. ദൈവഹിത പ്രകാരം അവൻ ധനികനായിട്ട് കൊട്ടാരത്തിൽ ജീവിക്കുന്നു, അവൻ ധനികനായത് ദൈവഹിതം. അവന്റെ വാതുക്കൽ ഗേറ്റിന്റെ വാതുക്കൽ കഴിയുന്ന ലാസർ ദരിദ്രൻ, അത് ദൈവഹിതം. അവരെ സമ്പന്നനായിട്ടും ദരിദ്രനായിട്ടും സൃഷ്ടിച്ചത് ദൈവം. അങ്ങനെയാണ് ദൈവഹിതം. ഇത് നമുക്ക് ആശ്വസിക്കാൻ പറ്റിയ വളരെ നല്ലൊരു വാക്യമാണ്. ദൈവഹിതത്തെ നാം ശരിയായി വിശകലനം ചെയ്യുന്നുണ്ടോ, ദൈവഹിതത്തെ അറിയുന്നതിന് നാം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ വാക്യം ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മളെ സംതൃപ്തിയുടെ മതിലുകൾക്കുള്ളിൽ നമ്മൾ അവിടെ ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് നാം ദൈവഹിതത്തെ പറ്റി ചിന്തിക്കാറില്ല. ഈ ഇംഗ്ലീഷ് പ്രോവർബ് പറയുന്ന പോലെ ധനിയൻ ധനിയനായിട്ട് ജനിച്ച ദൈവഹിതമാണ്, ദരിദ്രൻ അവന്റെ ഗേറ്റിന്റെ വാതിക്കൽ ഇങ്ങനെ വിഷയാച്ചിട്ട് കിടക്കുന്നു, അതും ദൈവഹിതമാണ്. എല്ലാരെയും അങ്ങനെ നിർമ്മിച്ചത് സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഹിതമാണ്. ഇത് നമ്മൾ എളുപ്പന്ന് ഒഴിഞ്ഞു മാറാനുള്ള തന്ത്രമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടപ്പോഴും. അപ്പം നമുക്ക് പ്രയാസം കുറഞ്ഞതും ലാഭകരമായതും എല്ലാം ദൈവഹിതമാണെന്ന് വ്യാഖ്യാനിക്കുന്ന പലരും, അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കുവാൻ പലപ്പോഴും നാം പ്രലോഭിപ്പിക്കപ്പെടാറുണ്ട്. നാം ദൈവഹിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ ദൈവഹിതത്തിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ അടിയിൽ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. വളരെ പ്രാർത്ഥിച്ചതിന് ശേഷവും നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് ഒരു ദൈവികമായ ഒരു പരിവേഷം നമ്മളത് നൽകും. ഇവിടെയൊക്കെ നാം ചിന്തിച്ചു നോക്കേണ്ട വിഷയമുണ്ട്. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ പറയുവാൻ നമുക്ക് ഇച്ചിരി പ്രയാസമാണ്. കാരണം എന്റെ ഇഷ്ടം വേണ്ട, നിന്റെ ഇഷ്ടം നടന്നാൽ മതി എന്ന് ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അത് ക്രൂശിന്റെ പാതയാണ്. That's the way of the cross. കർത്താവ് പറഞ്ഞു, nevertheless, it doesn't matter that your will be done, not my will. എന്റെ ഇഷ്ടം വേണ്ട, നിന്റെ ഇഷ്ടം. ലഭിച്ചത് ക്രൂശാണ്, ലഭിച്ചത് കഷ്ടപ്പാടാണ്. ദൈവമാതാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആദിയോടന്ത്യം അവസാനം വരെയും ക്രൂശിന്റെ വഴിയിൽ കൂടി പോയപ്പോഴുള്ള കഷ്ടപ്പാട്, ദൈവഹിതത്തിന്റെ വിധേയമായിട്ട് പോയ കഷ്ടപ്പാട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തുടക്കം മുതൽ താൻ ശൌൽ എന്ന ആളിൽ നിന്ന് പൗലോസായി രൂപാന്തരപ്പെട്ടതിന് ശേഷം അവസാനം വരെയും ക്രൂശിന്റെ വഴിയിൽ ദൈവഹിതം കാണുവാൻ ശ്രമിക്കുന്നു. ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം കാണാം, ദൈവഹിതത്തിന് വിധേയരായി ജീവിച്ചപ്പോൾ അത് ക്രൂശിന്റെ വഴിയായി തീർന്നു. ക്രൂശിന്റെ വഴിയിൽ ദൈവഹിതം കാണുവാൻ സാധിക്കുക. അപ്പൊ ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത്, ദൈവഹിതം എന്ന് പറയുന്നത്, അത് ജീവൻ കൊണ്ടുള്ള ഒരു യുദ്ധമാണ്. അതിന് പ്രയാസമുണ്ട്. അപ്പോൾ നാം എളുപ്പമായതും കഷ്ടപ്പാടൊന്നുമില്ലാത്തതുമായ ക്രൂശില്ലാത്തതായ വഴികളെ തിരഞ്ഞെടുത്ത് അത് ദൈവഹിതമാണെന്ന് നാം വ്യാഖ്യാനിക്കും. ഡിയട്രിച് ബോൺഹോഫർ എന്ന് പറയുന്ന യഹൂദ സാഹിത്യകാരൻ, എഴുത്തുകാരൻ, മിഷണറി, ജൂയിഷ് മിഷണറി, അതിന്റെ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, വെൻ യു ആർ ഗോയിങ് ത്രൂ ദ വേ ഓഫ് ദ ക്രോസ്, വെൻ യു ആർ ബീങ് പെർസിക്യൂട്ടഡ് ഓർ സഫേർഡ്, ദാറ്റ് ഐ റിമെമ്പർ യു ബിക്കം എ ട്രൂ ക്രിസ്ത്യൻ. And that is the will of God. ദൈവഹിതം എന്ന് പറയുന്നത് ക്രൂശിന്റെ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു കാര്യമാണ്. ക്രൂശിന്റെ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവഹിതം എന്തെന്ന് നാം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ക്രൂശിന്റെ പാതയിൽ ദൈവഹിതം കണ്ടുപിടിക്കുവാൻ കഴിയുമോ? ദൈവഹിതത്തിന് കീഴ്പ്പെടുന്ന ക്രിസ്ത്യാനിക്കുണ്ടാവുന്ന അനുഭവം അതാണ്. സഭയുടെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സുഖമില്ലാത്തത്, അസുഖകരമായതിനെ സ്വാഭാവികമായി തന്നെ നാം വെറുക്കും. ക്രൂശെടുക്കുക എന്നുള്ളത്, കഷ്ടപ്പാടെന്നുള്ളത് അസഹ്യമായിട്ടൊരു കാര്യമാണ്. എളുപ്പമായതും സുഖകരമായതും മാത്രം ദൈവഹിതമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്ന് നാം പ്രത്യേകം ഓർമ്മ വെക്കണം. അവിടെയാണ് പ്രോസ്പെറിറ്റി തിയോളജി എന്ന് പറയുന്ന വിഷയം ണ്ടത്. ആധുനിക കാലത്തെ സുവിശേഷകര് പലതും ഓഫർ ചെയ്യും. ഇവിടേക്ക് വന്നാൽ മതി, നിന്റെ പ്രയാസം പോവും, നിന്റെ കഷ്ടപ്പാട് പോവും, നിന്റെ ബുദ്ധിമുട്ട് പോവും, ഇന്നത്തെ നിന്റെ അവസ്ഥ മാറും, ഇന്നത്തെ നിന്റെ അവസ്ഥ മാറി, ഇന്നത്തെ ദരിദ്രാവസ്ഥ മാറി, നാളെ നീ ധനീയനായിത്തീരും, നിന്റെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറി നിനക്കും അത് ലഭിക്കും ഇത് ലഭിക്കും എന്നുള്ള പല വാഗ്ദാനങ്ങളും കൊടുക്കുന്ന പ്രോസ്പെറിറ്റി തിയോളജി പ്രസംഗിക്കുന്ന പല പാസ്റ്റർമാരെയും പല സഭക്കാരെയും നാം കാണും. നമ്മളത് പഠിപ്പിക്കുന്നില്ല പ്രോസ്പെറിറ്റി തിയോളജി. അതുകൊണ്ട് നാം ഓർക്കുക, ക്രൂശിന്റെ വഴി ദൈവഹിതം കണ്ടുപിടിക്കുക. മറ്റ് ചിലപ്പോഴേ ദൈവഹിതമായി നാം കാണുന്നതും വ്യാഖ്യാനിക്കുന്നതും ലോകത്തിന്റെ പ്രീതിയും ബഹുമാനവും ആർജിക്കുന്ന കാര്യം, അങ്ങനെ ലഭിക്കുന്നവ ദൈവഹിതമെന്ന് നാം തീരുമാനിക്കുകയും ചെയ്യും. ചരിത്രത്തിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഉന്നതമായ ബിരുദം നേടിയ ഹെൻറി മാർട്ടിനെ പറ്റി പറയുന്നുണ്ട്. ഒത്തിരി ബിരുദമെല്ലാം നേടി അദ്ദേഹം, പക്ഷേ അവസാനം താൻ തന്നെ എടുത്ത പാത ദൂരദേശത്ത് മിഷണറിയായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത അനുരാധ കൊയ്രാള എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറ്റി, നേപ്പാളി സുമ ഒരു സ്ത്രീ, ഷി വാസ് ദ ഫൗണ്ടർ ഓഫ് മെയ്റ്റി നേപ്പാൾ. ആ സ്ത്രീയെ പറ്റി അവരെ പറയുന്നത് ടൈം മാഗസിനെടുത്താണ് അനുരാധ കൊയ്രാള. 50,000 സ്ത്രീകളെ പോസ്റ്റബിൾ പ്രോസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് രക്ഷിച്ച ഒരു വലിയൊരു സ്ത്രീയാണ്. നല്ലൊരു കുടുംബത്തിൽ പിറന്നു, എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, എല്ലാ അനുകൂല സാഹചര്യങ്ങളും മറ്റ് ജീവിതത്തിലുണ്ടായിരുന്നുവെങ്കിലും ഏകദേശം 50,000 സെക്സ് വർക്കേഴ്സിനെ, ലൈംഗിക തൊഴിലാളികളെ, സ്ത്രീകളെ അതിൽ നിന്ന് രക്ഷിച്ച് മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് നടത്തി റീഹാബ് പ്രോഗ്രാമിൽ കൊണ്ടുവന്ന ഒരു വലിയ സ്ത്രീയായിരുന്നു ഈ സ്ത്രീ. അവരുടെ മിഷൻ എവിടെയായിരുന്നു? ദൈവഹിതം അതാണെന്ന് അവർ കണ്ടെത്തിയതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നാം എപ്പോഴും ഓർക്കണം, ഈ ലോകത്തിന്റെ ബഹുമാനത്തെ ആർജിക്കുവാനല്ല, അറിയപ്പെടാതിരുന്ന ക്രൂശിന്റെ പാതയിലൂടെ നടക്കാനാണ് ഹെൻറി മാർട്ടിനും മറ്റു സുവിശേഷകരൊക്കെ ആഗ്രഹിച്ചത്. ഇവിടെ നാം ഈ പ്രസംഗത്തിന്റെ ഈ വചനശുശ്രൂഷയുടെ ഈ ചിന്തയുടെ ധ്യാനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴും നാം ചിന്തിക്കുക, ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും ദൈവഹിതത്തെ ദൈവ ഇഷ്ടത്തെ അറിയുവാൻ നാം ഈ നോയമ്പുകാലത്ത് ശ്രമിക്കുക. അതിന് മൂന്ന് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ദൈവഹിതം ജീവിതത്തിൽ അറിയണമെങ്കിൽ ഒന്ന്, അതിനാഴമേറിയ പ്രാർത്ഥന ആവശ്യമാണ്. ദൈവഹിതം അറിയണമെങ്കിൽ അതിനാഴമേറിയ പ്രാർത്ഥന, പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചാൽ ദൈവഹിതം അറിയുവാനായിട്ട് സാധിക്കും. രണ്ട്, ദൈവവചനത്തെ ശരിയായി പഠിക്കണം. ഓരോ ദിവസവും വേദപുസ്തകം വായിക്കുമ്പോൾ ആത്മീയമായ ഉൾക്കാഴ്ച, പല രീതിയിലുമുള്ള ആത്മീയമായ ഉൾക്കാഴ്ച, ഒരു വിഷയത്തിന്റെ പലതരത്തിലുള്ള ആത്മീയമായ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. മൂന്നാമത്, ദൈവാശ്രയമുള്ള ഉത്തമ സ്നേഹിതരുമായി അത് ചർച്ച ചെയ്യുക. ദൈവാശ്രയമുള്ള ഉത്തമ സ്നേഹിതരുമായി, നല്ല കൂട്ടുകാരുമായി അത് ചർച്ച ചെയ്യുക. മൂന്ന് കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പറഞ്ഞ ദൈവേഷത്തെ അറിയുന്നത് വളരെ പ്രയാസമേറിയ കാര്യങ്ങളായതുകൊണ്ട് അതിന് മൂന്ന് സ്റ്റെപ്പ് വളരെ ആവശ്യമാണ്. ഒന്ന്, ആഴമേറിയ പ്രാർത്ഥന, പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥന ആവശ്യമാണ്. വേദപുസ്തകം വായിക്കുക, ദൈവവചനത്തെ ശരിയായി പഠിക്കുക, അതുപോലെ തന്നെ ദൈവാശ്രയമുള്ള നല്ല കൂട്ടുകാരുമായി ചർച്ച ചെയ്യുക. അങ്ങനെ നമ്മുടെ ഹൃദയത്തിന്റെ അടുത്തിട്ട് കിടക്കുന്ന സ്വന്തം ചിന്തകളെ മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ പുനഃപരിശോധിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. എന്റെ ലാഭമോ ലോകത്തിന്റെ മാനമോ അവിടെ നിന്ന് കിട്ടുന്ന ബഹുമാനമോ ജനപ്രീതിയോ സുഖസൗകര്യങ്ങളോ ആയിരിക്കരുത് ദൈവഹിതം അറിയുന്നതിനുള്ള ഉപാധികൾ അല്ലെങ്കിൽ മാർഗങ്ങൾ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെയെന്ന് ഹൃദയത്തിന്റെ അടുത്തിട്ട് നിന്ന് പറയുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലും നാം ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് കഴിവുണ്ടാകണം. ആ കഴിവ് തരുന്ന പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ദൈവഹിതം മനസ്സിലാക്കി ജീവിപ്പാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും ദൈവം തമ്പുരാനന്ദന്റെ പരിശുദ്ധ റൂഹാ മൂലം ഈ നോയമ്പ് കാലത്തെ ആക്കു പറയട്ടെ. ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ.
തീർച്ചയായിട്ടും സമകാലിക സഭാവിജ്ഞാനീയത്തില് വളരെ ഗൗരവമേറിയ ഒരു വിചിന്തനത്തെയാണ് ഈ നോമ്പിന്റെ പ്രാരംഭത്തിൽ ആദ്യത്തെ ബുധനാഴ്ച പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് അറിവായിട്ട് പകർന്നു നൽകിയത്. അത് മാത്രമല്ല, ഈ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളിയാണ്. പറയുന്നത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു ക്രിസ്ത്യാനി, യഥാർത്ഥ ക്രിസ്ത്യാനി ആര് എന്നുള്ളൊരു ലേബല് ഒരുവനിൽ വെളിപ്പെടുന്നത് ഒരു പക്ഷേ അച്ഛൻ പറഞ്ഞ ഈ ആശയത്തിലാണ്. തീർച്ചയായിട്ടും അച്ഛനത് വളരെ എനിക്ക് വളരെ ഞാൻ അച്ഛനെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ചുരുങ്ങിയ ഒരു സമയത്ത് അച്ഛനെ ഒരു പ്രസംഗത്തെ പറ്റി അറിവ് കിട്ടിയിട്ട് ചുരുങ്ങിയ പരിമിതമായ സമയത്തിനുള്ളിൽ ഒരു വലിയ ആശ്വാസത്തിന്റെ പ്രതീക്ഷയുടെ വാക്ക് അച്ഛൻ നമുക്ക് നൽകിയത്. നമുക്കിതിന്റെ ഈ ചരിത്രമൊക്കെ അറിയാമല്ലോ. ഗെത്സെമന തോട്ടത്തിൽ താൻ ഏൽക്കാൻ പോകുന്ന അതിഭീകരമായ ദാരുണമായ അന്ത്യത്തിന് മുമ്പ് എല്ലാം അറിയാൻ, മുന്നേ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന ക്രിസ്തു ഉണ്ടാകാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റി വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയിട്ട് അതിന്റെ ഭാരം താങ്ങാൻ വയ്യാതെ പിതാവിന്റെ സന്നിധിയിൽ പോയി ബലത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷമാണ്. പക്ഷെ ഇങ്ങനൊരു മൊമെന്റ് ഈ ഭൂമിയിൽ ആർക്കും ഉണ്ടായിട്ടില്ല. ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ഒരു മനുഷ്യർക്കും ഉണ്ടായിട്ടില്ല. കാരണം താൻ അയക്കാൻ പോകുന്ന പക്ഷെ കല്ലുകൊണ്ട് മരണപ്പെട്ട ഒരു ഒത്തിരി പേര് കാണുമായിരിക്കും അടിയും ഒക്കെ കൊണ്ട്. പക്ഷെ ലോകത്തിന്റെ ഭാരം മുഴുവൻ ഒരാളുടെ ശിരസിൽ വഹിച്ചിട്ട്, പാപഭാരം വഹിച്ചിട്ട് അതിന്റെ കൂടെ ഈ ക്രൂരത ഏൽക്കുക എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് വിഭാവനം ചെയ്യാവുന്നതിലും ഇമാജിൻ ചെയ്യുന്നതിൽ അപ്പുറമാണ്. ആ ഭാരം ഓർത്ത ദൈവസന്നിധിയിൽ കർത്താവ് പറഞ്ഞ ഈ പാനപാത്രം കഴിയുമെങ്കിൽ ഒഴിവാക്കണമെന്ന്. പക്ഷെ അതിനോട് ചേർന്ന് ആ ഭാരം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണെങ്കിലും, ദൈവം ഞാൻ ചിക്കുന്നത് പോലെ നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ഒരുപക്ഷെ അത്രയൊന്നും ഭാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ കേൾക്കേണ്ടി വരുന്ന ചെറിയ ഭാരങ്ങൾ ക്യാൻസറും ചില അപകടങ്ങളും രോഗങ്ങളും ഒക്കെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഭാരമാണ്, സംശയമൊന്നുമില്ല. എൻ്റെ അർത്ഥം ഒരുപാട് ഭാരമാണ്. പ്രത്യേകിച്ച് ചില രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴത്തേക്ക് ഇതുണ്ടാകുന്ന ഒരു ഭാരം വലുതാണ്. എങ്കിലും അച്ഛൻ പറഞ്ഞൊരു കാര്യം സത്യമാണ്. ഈ ഞാൻ ആദ്യം അച്ഛൻ പറഞ്ഞൊരു സത്യമാണ്, ഈ ഒരുപാട് വിശ്വാസത്തിന്റെ യഥാർത്ഥ മഹത്വത്തെ ഇല്ലാതാക്കുന്നുണ്ട് ഇന്നത്തെ സമൂഹമൊക്കെ. എനിക്ക് സൗഖ്യം നൽകി, എനിക്കിഷ്ടം പോലെ പണമുണ്ടായി, അതുകൊണ്ട് എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും മുറിവേറ്റവനോട് പറഞ്ഞാൽ, അങ്ങനെ പറയുന്നവനാണ് ഏറ്റവും വലിയ ഹറസി എന്ന് പറയുന്നത്, ദൈവവിശ്വാസമില്ലാമയുടെ പ്രഖ്യാപനമാണ്. കാരണം എന്നെക്കാളിലും മര്യാദയായി ജീവിച്ചിട്ടും ഞാൻ മുറിവേൽക്കുമ്പോൾ എന്റെ മുമ്പിൽ ഒരുത്തൻ നിന്നുകൊണ്ട് അവനാണ് ഈ മുറി, എനിക്ക് എന്റെ മുറിവ് ലഘുവായി, അല്ലെങ്കിൽ എനിക്ക് ജീവിതസുഖങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് ഞാനാണ് എന്നെയാണ് ദൈവം സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ, അത് തത്തുല്യമായ ദൈവവിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. അത് ഏറ്റവും വലിയ പാപമായിട്ട് നമ്മൾ കാണേണ്ടതും. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരുവന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന മുറിവാണ് ഏറ്റവും വലിയ ദൈവഹിതം, അല്ലാത്തൊന്നുമല്ല. ക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ലോകം ഒരുവന്റെ മേൽ സമ്മാനിക്കുന്ന മുറിവുകൾ ദൈവഹിതത്തിന്റെ അടയാളമായി ഏറ്റെടുക്കുന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ദൈവവിശ്വാസം. ഈ പ്രസംഗിക്കുന്ന ഞാനും ഒന്നും അതിനൊക്കെ യോഗ്യത ഉള്ളവരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നില്ല. എന്നേക്കാൾ ഉപരി വീടുകളിലിരുന്ന് ലോകം സമ്മാനിക്കുന്ന ഭാരം ഏറ്റെടുത്തിട്ട് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ, നിങ്ങൾക്ക് നിശ്ചലമായി കടക്കയിൽ കിടന്നുകൊണ്ട് എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഈ വേദന ഏറ്റെടുത്തുക്കുന്നു എന്ന് ചങ്കൂറ്റത്തോട് പറയാൻ, അതൊരു ചലഞ്ചാണ്. അത് ഏറ്റെടുത്ത് പറയാൻ ആർക്കെന്തെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലാണ് ഈ പ്രസംഗിക്കുന്ന എന്നെക്കാളിലും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ പ്രസരിപ്പും ഉള്ളതെന്നാണ് എന്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും അച്ഛൻ നമുക്ക് തന്ന ഒരു വലിയ ആശ്വാസവാക്കാണ്. അതുകൊണ്ട് വേദനിക്കുന്നവരും മുറിവേൽക്കുന്നവരും ഒക്കെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിൽ കൂടി വലിയ ദൈവഹിതം വെളിപ്പെടുന്നു. ആ വെളിപ്പെടുന്ന ദൈവഹിതം ഒരുപക്ഷെ നമ്മളിൽ കൂടി പുറപ്പെടുന്ന വലിയ വിശ്വാസത്തിന്റെ നമ്മൾ കാണിക്കുന്ന ഒരുപക്ഷെ വാക്കുകൊണ്ട് പ്രഘോഷിക്കുന്നതിനേക്കാൾ ഉപരിയായി ജീവിതം കൊണ്ട് സാക്ഷിക്കുന്ന ഒരു വലിയ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ദൈവം അതിനെന്നെ ഇടയാക്കി ഞാനൊരു മുഖാന്തരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സുവിശേഷം, അതാണ് ഏറ്റവും വലിയ ദൈവമഹത്വം. ഒരുപക്ഷെ ഇന്നോ നാളെയോ നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടിയാൽ ലോകത്തിൽ നിന്ന് വാങ്ങി പോകേണ്ടവരാണ്. പക്ഷേ എത്ര നേരത്തെ പോയാലും ആ പോകുന്ന നിമിഷം നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാകുന്നുവെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവൻ അനശ്വരമായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ദൈവഹിതം മുറുകെ പിടിക്കുവാനും എന്നിൽ കൂടി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനും ഒക്കെ നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് ഇടയാക്കട്ടെ. ഒരു വാക്കിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. 12 റോമർ എഴുതിയ ലേഖനം 12 അധ്യായത്തിന്റെ നമ്മളെല്ലാം സുപരിചിതമായ ഒരു വാക്യമാണല്ലോ, 2 വാക്യം: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. പൗലോസ്ലീഹ അവന്റെ ജീവിതത്തിൽ കൂടി സാക്ഷിച്ച വലിയൊരു സത്യമാണ്. തീർച്ചയായിട്ടും ഈ നോമ്പിന്റെ പ്രഭാതം നമുക്ക് നൽകിയത്, അല്ലെങ്കിൽ ആരംഭം നമുക്ക് നൽകിയത് വലിയ അടിത്തറയുള്ള ഒരു വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ്. അതിനിടയാക്കി തീർച്ചയായിട്ടും ഇന്ന് മറ്റാരെയും കിട്ടാതെ പ്രിയപ്പെട്ട ബന്യേസിനെ കിട്ടിയത് ഒരുപക്ഷെ പ്രാർത്ഥനയുടെ ഒരു അനുഗ്രഹമായി, ഇതിൽ സംബന്ധിക്കുന്ന ആളുകളുടെ ഒരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാവിധ സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ വിലയേറിയ മൂല്യമേറിയ വാക്കുകൾ ഈ പ്രാർത്ഥനയ്ക്ക് ഇതിൽ കേൾക്കുന്നവർക്ക് സംബന്ധിക്കുന്നവർക്ക് കൂടുതൽ ആത്മീയ കരുത്തേകുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അച്ഛനെ കൂടുതൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവരുടെ സ്നേഹം വളരെ സ്നേഹത്തോട് വിനയത്തോട് അച്ഛന്റെ ഉപായം അറിയിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ സമയമാണ്. നമുക്കറിയാം ഈ നാളുകളായി ഒരുപാട് ആളുകൾ നേരത്തെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതിഭീകരമായ രോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ടു പോകുന്നതായിട്ട് അറിയുന്നുണ്ട്. വളരെ സങ്കടത്തോടുകൂടിയാണ് പലപ്പോഴും ഈ രോഗത്തിനെ പറ്റിയുള്ള അറിവ് നൽകുന്നത്. കേട്ടിരുന്ന് ആശ്വസിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമുക്കൊന്നും ചെയ്യാനില്ല. എങ്കിലും പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട്. ഞാനും നിങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുകയും കണ്ണുനീരോട് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിന്റെ ഇഷ്ടം അവര് കഷ്ടതനുഭവിക്കുന്നതാണെങ്കിലും നമ്മുടെ നിർബന്ധവും നമ്മുടെ ആഗ്രഹവും ഒരുപക്ഷെ ദൈവത്തിന്റെ കണ്ണ് തുറന്ന് ദൈവത്തിന്റെ കൃപ അവരിൽ ചൊരിയപ്പെടാൻ ഇടയാകും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അഥവാ രോഗം മാറിയില്ലെങ്കിൽ പോലും ദൈവഹിതത്തിൽ അധിഷ്ഠിതമായി രോഗത്തെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ദൈവമുഖം ദർശിക്കത്തക്ക ഒരു സാധ്യതയായി അവരിൽ പരിരസിക്കുവാൻ ഇടയാകണമെന്ന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ പേരുകൾ വായിക്കുന്നു, നിങ്ങളുടെ ആ പേരുകൾ എഴുതിയെടുക്കുക, നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക ചെയ്യാം. അതിനുശേഷം അന്നി സക്രിയ സംഭാഷൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. ഒരു ജോളി ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ജോസഫ് അച്ഛന് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്, നാട്ടിലാണ്. ഒരു ഉണ്ണിയമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ലിൻസിയെ ഓർക്കാം. ഒരു മോളിയാൻറ്റി ഈയിടെ ദിവസമായിട്ട് ക്യാൻസറിനെ പറ്റി ഡയഗ്നോസ് ചെയ്തു, പുള്ളിക്കാരിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ജസ്റ്റിൻ ജോസഫ്, ഷേർലി, ജിജു ചെറിയ, സൗമ്യ, സാമു, എബിൻ, ബിനോയ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട റജി, റജിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ചികിത്സ ഇങ്ങനെ നടക്കുന്നു. മറിയാമ അലക്സാണ്ടർ, മോനി ആന്റി സർജറിയൊക്കെ കഴിഞ്ഞ് സുഖം പ്രാപിച്ചിരിക്കുന്നു. ക്യാൻസറിന്റെ ചികിത്സയൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥനയിൽ ഓർക്കുക. ജോയൽ ജിയാൻ, ജോയൽ ജോജി മാത്യു, ജവലിൻ, മേഴ്സി, വത്സ, വത്സമ്മ, ഉദുപ്പ്, ബെഞ്ചമിൻ, സൂസൻ, ജിയാൻ, മിഷേൽ, മോളി, മോളി ഫ്രം ഡാലസ്, ഒരു സാബു, സാബു ഇങ്ങനെ ചികിത്സയിലായിരിക്കുന്നു, പുതിയ മരുന്ന് ഇങ്ങനെ എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്, ക്യാൻസറിന്റെ തന്നെ അസുഖമാണ്. സാബുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോറന്, ലളിത, ഈ രണ്ടുപേരും ചികിത്സയിലാണെങ്കിലും വളരെയധികം ക്യാൻസറിന്റെ ചികിത്സയിലാണ് ലളിതയും ലോറനും. രണ്ടുപേരെയും വളരെ കാര്യമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അല്പം സീരിയസ് ആയിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ രണ്ടുപേരെയും ഓർക്കുക, എല്ലാവരെയും ഓർക്കുക, അതോടൊപ്പം ഇവരെയും കാര്യമായിട്ട് ഓർക്കുക. ആലീസ് ജോസഫ്, സാറാമ, ജിമ്മി, മറ്റൊന്നും കൂടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവഭാഗ്യം ഓർക്കാം. ക്യാൻസർ മാത്രമല്ല, പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നു, ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെ, കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകുന്നു, അങ്ങനെ ഭാരം അറിയിക്കുന്ന മാതാപിതാക്കളുണ്ട്, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഇപ്പോഴും നീ സക്രിയ റബ്ബാസരെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കായിട്ട് ക്ഷണിക്കുകയും ചെയ്യും.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവാധിപതിയും കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, നല്ലൊരു ദിവസത്തിനായി ഞങ്ങൾ ആസ്വദിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ചു. പുതിയ പ്രകാശവും അങ്ങയുടെ സൃഷ്ടിയെ കാണുവാനും നൽകിയിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും സ്തുതി കരയേറ്റുവാനും നൽകിയ അവസരത്തിനായി ഞങ്ങൾ ആസ്വദിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ നിമിഷം ഞങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ, ഞങ്ങളുടെ കൈകളൊക്കെ അനങ്ങുമ്പോൾ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ് ഫലപ്രദമായി അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഹിതപ്രകാരമല്ല, അങ്ങയുടെ പദ്ധതി പ്രകാരം, അങ്ങയുടെ ഹിതപ്രകാരം ഓരോ ദിവസം ഞങ്ങൾ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ ആസ്വദിക്കുന്നു. നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മറ്റുള്ളവരെ കണ്ട് അസൂയപ്പെടാതെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ പ്രകാരം സ്തുതികരേറ്റുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഈ നോയമ്പിന്റെ വിശുദ്ധ ദിവസങ്ങളിലൊക്കെയും ഞങ്ങൾ ഉപവസിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ വചനങ്ങളെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഒക്കെയും ശുദ്ധീകരിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, അങ്ങയോടൊപ്പം പീഡാനുഭവമൊക്കെ അനുഭവിക്കുവാൻ, അങ്ങയെ രൂപാന്തരമായി ഈ ലോകത്തിലായിത്തീരുവാൻ ഞങ്ങൾ ചെന്നു ചേരുന്ന സ്ഥലങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരിലൊക്കെയും അങ്ങയുടെ സാദൃശ്യം കാണുവാൻ, അവരെ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും കരുതുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ഞങ്ങളൊക്കെയും ഈ ലോകത്തിലായിരിക്കുമ്പോൾ അങ്ങയുടെ വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പ്രയാസങ്ങളും രോഗങ്ങളൊക്കെയും നേരിടുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി സ്വർഗീയ പിതാവ് ഞങ്ങൾക്ക് നൽകും എന്നുള്ള വിശ്വാസത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. ഞങ്ങൾ തളർന്നു പോകാതെ ഞങ്ങളെ കൈപിടിച്ച് ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എല്ലാം നീ അറിയുന്നു. ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുവാൻ സ്വർഗീയ പിതാവ് ഞങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ ധൈര്യത്തോടെ നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാനും ഞങ്ങളെ ശക്തീകരിക്കണം. പരിശുദ്ധ സഭയും സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന തിരുവേനിയെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണം. പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളായ പല സ്ഥലങ്ങളായിരിക്കുന്ന എല്ലാവരെയും അവിടെ നീ കാത്തു പരിപാലിക്കണമേ. വേദനകളൊക്കെ സഹിക്കുവാനുള്ള ശക്തി അവിടെ നീ പ്രദാനം ചെയ്യണമേ. കഴിക്കുന്ന മാർഗങ്ങളെല്ലാം അവിടെ നീ പ്രവർത്തിക്കണമേ. സൗഖ്യമൊക്കെയും അവിടെ നിന്ന് പ്രദാനം ചെയ്ത് അങ്ങയുടെ ആലയത്തിൽ വീണ്ടും വരുവാനും നൽകിയിരിക്കുന്ന ആരോഗ്യത്തിനൊക്കെയും സ്തുതികരേറ്റുവാനും സഹായിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വചനം മൂലവും ഞങ്ങളുടെ പ്രവൃത്തി മൂലവും മറ്റുള്ളവർക്ക് ആശ്വാസവും സന്തോഷവും സ്നേഹവും പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ ഇന്ന് വചനം കേട്ട പ്രകാരം അങ്ങയുടെ ഹിതമനുസരിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. മറ്റുള്ളവർക്ക് ഞങ്ങൾ ഒരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ശാന്തിയും സമാധാനവും സ്നേഹവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതിന്റെ ഇടയിൽ സമാധാനം കണ്ടെത്തുവാനും പ്രത്യാശയോടെ മുന്നേറുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ എല്ലാവരെയും അവർക്ക് കൽപരമേൽപ്പിക്കുന്നു. സ്വർഗീയ പിതാവ് ഓരോരുത്തർക്കും ഓരോ പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറുവാൻ ശക്തീകരിക്കണം. ഈ നോയമ്പ് ദിവസങ്ങളൊക്കെയും വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങൾ ശക്തീകരിക്കണം. യാത്രയൊക്കെ ചെയ്യുമ്പോൾ സഹയാത്രിക്കാരനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. ശുശ്രൂഷകളൊക്കെയും അർപ്പിക്കുമ്പോൾ അങ്ങയുടെ തിരുസാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളിൽ വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും സ്നേഹത്തോടും അത് പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. ഞങ്ങളിലൂടെ അങ്ങ് ലോകത്തെ സ്നേഹിക്കുവാനും കരുതുവാനും ഞങ്ങളെ മുഖാന്തരമാക്കണം. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നയിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും ക്ഷമിക്കുവാനും അവരെ ശക്തീകരിക്കണം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങൾ അങ്ങയുടെ ഹിതപ്രകാരമാണെങ്കിൽ പൂർത്തീകരിക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ എമ്പുമുള്ള പരുദീസയിൽ പാർപ്പിക്കണം. രോഗത്തിലും പ്രയാസത്തിലും വേർപാടിലും ദുഃഖത്തിലും യാത്രയിലും ആയിരിക്കുന്നവരെ കാത്തു പരിപാലിക്കണം. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ എമ്പുമുള്ള പരുദീസയിൽ പാർപ്പിക്കണം. ഞങ്ങൾ നിനക്കൊന്നും ഏകജാതനും വിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും നയിക്കും പുതിയ സ്തോത്രവും കരയിട്ടുമാറാകണമേ.
ആമേൻ. ഫാദർ
പ്രാർത്ഥിക്കുന്നു. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രനമ്പരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസവും ദൈവമേ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളുടെ ശുശ്രൂഷകളുടെ മേലും വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, രോഗികളായി ഞങ്ങൾ പേര് പറയപ്പെട്ടവരുടെ മേലും, അതുപോലെ തന്നെ പല രോഗികളെ ഞങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന പല രോഗികളുടെ മേലും, പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൂടിയും പ്രയാസങ്ങൾ കടന്നു പോകുന്നവരുടെ മേലും ഇന്നപ്പോഴേക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. അനുഗ്രഹിക്കുന്ന ശുശ്രൂഷ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ബിന്നേച്ചനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം സംബന്ധിച്ച എല്ലാ വൈദികരും, ബിസി വർഗീസൻ, അതുപോലെ തന്നെ സക്കറിയ റബ്ബാച്ചൻ, തമ്പാനച്ചൻ, എല്ലാവരോടുമുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരെ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായതിനെ സംബന്ധിക്കുന്ന എല്ലാവരും ദൈവവരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥന അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച മറിയാമ്മ ആന്റി, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ചോദനയോട് പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഞാനെനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഞാൻ സാധാരണ പറയാനുള്ളത് പോലെ തന്നെ ഞാൻ ഈ എല്ലാ ബുധനാഴ്ചയും രാവിലെ എനിക്ക് കുറെ ആളുകളുടെ 10-50 ആളുകളുടെ വാട്സപ്പിൽ എന്റെ പേരുകളുണ്ട്. അവർക്കൊക്കെ ഈ മെസ്സേജ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ പ്രാർത്ഥനയുടെ മെസ്സേജ് കിട്ടുമ്പോൾ ഒരുപക്ഷെ ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലും ഉള്ള ഒരാളെങ്കിലും കാണും. അപ്പൊ നിങ്ങളുടെ പള്ളികളിലുള്ള മറ്റു ഗ്രൂപ്പുകളിൽ അയക്കണം. മാർത്തോമാ സഭയിലും വിവിധ സഭകളിലുള്ള ആൾക്കാർ ഇതിൽ സംബന്ധിക്കുന്നത് എനിക്കറിയാം. കഴിവതും അത് തീർച്ചയായിട്ടും ഈ ഒത്തിരി ആളുകൾ കൂടി വലിയ സംഭവമാണെന്ന് പറയാനല്ല, അതിനേക്കാൾ ഉപരി ഞാൻ ഇതിനെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഒരുപാട് പേര് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാണ്. ഒരുപാട് പേർക്ക് വേണ്ടി ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കൂടെ, അത് മാത്രമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ചിത്രത്തിൽ നിങ്ങൾ എല്ലാവരും അത് എല്ലാ ബുധനാഴ്ചയും രാവിലെ ഈ മെസ്സേജ് വരുമ്പോഴും മറ്റുള്ളവർക്ക് അത് പിന്നെ ഷെയർ ചെയ്യാനും കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കത്തക്കവണ്ണമുള്ള അവസരം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇടയാക്കണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ നോമ്പ് ആശംസിക്കുന്നു. നോമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ആത്മീയ കരുത്ത് നമുക്ക് ലഭിക്കുന്നുള്ള സംശയമൊന്നുമില്ല. കുട്ടികൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോട് ഉറപ്പിക്കുന്നു. ദൈവം അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.